السلام علیکم ورحمۃ اللہ. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. اما بعد فاعوذ بالله الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آج
انشاءاللہ تعالی وائگنیرم جماعت احمدیہ ബ്രിട്ടന്റെ ജൽസ സാലാന തുടങ്ങുകയാണ്. ഏതായിരുന്നാലും ഈ ജുമായും അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ജൽസാ സാലാനയിൽ വരുന്ന അതിഥികൾ ഒരു നല്ല ഉദ്ദേശവുമായിട്ടാണ് വരുന്നത്. ഈ സദുദ്ദേശത്തോടുകൂടി തന്നെ അവർ വരേണ്ടതുമാണ്. ആ ഉദ്ദേശം ഇതാണ്: ദീനിന്റെ യാഥാർത്ഥ്യം ത്തെക്കുറിച്ചുള്ള അറിവ് കരസ്ഥമാക്കുക, ദീന് പഠിക്കുക, ആത്മീയതയിൽ മുന്നേറുക, നല്ല ഈ അന്തരീക്ഷത്തിൽ തങ്ങളുടെ പ്രകൃതിദത്തമായിരിക്കുന്ന ഗുണത്തെ മുമ്പത്തേക്കാൾ ഉപരി വർദ്ധിപ്പിക്കുക, ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കും എന്നുള്ള നമ്മുടെ പ്രതിജ്ഞയെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഉന്നതമായിരിക്കുന്ന മാർഗങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അറിവ് കരസ്ഥമാക്കി അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നതിൽ മുമ്പത്തേക്കാൾ ഉപരി ശ്രദ്ധ ചെലുത്തുക, നമ്മുടെ നാവുകളെ ദൈവസ്മരണയിൽ നമ്രമാക്കി വെക്കുക. മുമ്പേ ഇത് നാം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും മുമ്പത്തേക്കാൾ ഉപരി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ഇബാദത്തുകളിലേക്ക് ശ്രദ്ധിക്കുക, അതിനെ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ സ്ഥാനം ഇതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അത് പറയുന്നുണ്ട്: ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. പറയുന്നു: വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസാ ഇല്ലാ ലിയഅബ്ദൂൻ. ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ ജ്ഞാനം കരസ്ഥമാക്കുക, അള്ളാഹുവിന് വേണ്ടിയായി തീരുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ജൽസ സാലാനയിൽ പങ്കെടുക്കുന്നവർ അതിലെ ഓരോ വ്യക്തിയും തന്നെ മനസ്സിലാക്കേണ്ടത് അവരുടെ ഈ യാത്രയെ ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശത്തെ പൂർണമായും അള്ളാഹുവിന് വേണ്ടിയുള്ള യാത്രയും അള്ളാഹുവിന് പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയും ആക്കി മാറ്റേണ്ടതാണ്. ഇതില്ലെങ്കിൽ ജൽസ സാലാനയിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ചെലവുകൾ വഹിച്ചുകൊണ്ട് വരിക എന്നുള്ളത് ഒരു പ്രയോജനമുണ്ടാവില്ല. ഈ ജൽസയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരായി അവർ മാറുകയില്ല. അതുകൊണ്ട് ജൽസയിൽ വരുന്നവരുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഈ ഉത്തരവാദിത്തത്തെ നിറവേറ്റലാണ് അവരുടെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഡ്യൂട്ടിക്കാർക്കും പ്രാധാന്യം വർദ്ധിക്കുന്നു. ഈ സദുദ്ദേശത്തിനെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വരുന്ന അതിഥികൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ അവർ തങ്ങളെ സമർപ്പിക്കുന്നു. മാത്രമല്ല ജോലിക്കാരുടെയും ഡ്യൂട്ടിക്കാരുടെയും പ്രാധാന്യം പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു സദുദ്ദേശത്തിന് വേണ്ടി വരുന്ന അതിഥികളെ സേവിക്കാൻ വേണ്ടി തങ്ങളെ സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ജൽസയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിലെ പ്രോഗ്രാമുകൾ കേട്ട് തങ്ങളുടെ ആത്മീയമായ വർദ്ധനവിന് കാരണമാകുകയും ചെയ്യുന്നു. അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ അതിഥികളും ആതിഥേയരും ഡ്യൂട്ടിയിലുള്ളവരും ജോലിക്കാരും എപ്പോഴും ഓർക്കേണ്ടതാണിത്. ഈ മൂന്ന് ദിവസം അവരുടെ പ്രവർത്തനപരവും വിശ്വാസപരവുമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പാണ്. ഇതിൽ നിന്നും നിങ്ങൾ പൂർണമായും പ്രയോജനമെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇതിനുവേണ്ടി തങ്ങളുടെ എല്ലാ ശക്തികളും എല്ലാ ശ്രദ്ധയും വിനിയോഗിക്കേണ്ടതാണ്. എപ്പോഴും തങ്ങളുടെ മുമ്പാകെ ആ ലക്ഷ്യങ്ങളാണ് വെക്കേണ്ടത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജൽസയുടെ ലക്ഷ്യങ്ങൾ എന്താണോ പറഞ്ഞത് അത് നമ്മൾ മുമ്പിൽ വെക്കേണ്ടതാണ്. ജൽസയുടെ ലക്ഷ്യങ്ങളെ വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജമാഅത്തിലുള്ള ആളുകളെ ഉന്നതമായിരിക്കുന്ന മാതൃകാ യോഗ്യരായ പുരുഷരാക്കി മാറ്റാനാണ് ആഗ്രഹിച്ചത്. അവരെ കണ്ടുകൊണ്ട് ലോകം മാതൃക സ്വീകരിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നു, എന്നെ അംഗീകരിക്കുന്നവരെ അവരുടെ ഹൃദയം പൂർണമായും ആഖിറത്തിലേക്ക് തന്നെ കുനിയേണ്ടതാണ്. എപ്പോഴും അവർക്ക് ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് ചെറിയൊരു കാര്യമല്ല. സ്വയം പരിശ്രമം കൊണ്ട് മനുഷ്യന് ഈ സ്ഥാനം കരസ്ഥമാക്കാൻ സാധ്യമല്ല. അതിനുവേണ്ടി നമുക്ക് എത്രമാത്രം പ്രവർത്തിക്കാൻ സാധിക്കുമോ അത് പ്രവർത്തിച്ചതിന് ശേഷം പിന്നീട് ദുആയിൽ മുഴുകേണ്ടതാണ്. അള്ളാഹുവെ, ഭൗതികമായിരിക്കുന്ന പ്രവർത്തികൾ, തടസ്സങ്ങൾ ഓരോ കാൽവെപ്പിലും എനിക്ക് തടസ്സമായി നിൽക്കുകയാണ്. നീ നിന്റെ ഫളലുകൊണ്ട് എന്നെ നിന്റെ പ്രീതിയുടെ മാർഗത്തിൽ ചലിപ്പിക്കണമേ. എന്റെ ഹൃദയത്തിൽ നിന്റെ ഭയം നിറയ്ക്കണമേ. ഒരു പ്രിയതമനെ എങ്ങനെയാണോ ഭയപ്പെടുന്നത് ആ രീതിയിൽ, അക്രമം ചെയ്യും എന്നുള്ള ഭയമല്ല ഉണ്ടാകേണ്ടത്, സ്നേഹം കൊണ്ടുള്ള ഭയമാണ് ഉണ്ടാകേണ്ടത്. എന്റെ ഏതെങ്കിലും പ്രവൃത്തി നിന്റെ കോപത്തിന് പാത്രമാകാതിരിക്കട്ടെ. എന്റെ ഓരോ കാൽവെപ്പും നന്മയിലേക്ക് പോകുന്നതാകട്ടെ. ആ നന്മകൾ ചെയ്യാൻ നീ കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്റെ ചിന്തകൾ എപ്പോഴും തന്നെ നീ വിരോധിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാകട്ടെ. തഖ്വയിൽ ചരിച്ചുകൊണ്ട് സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നവനായി ഞാൻ മാറട്ടെ. അള്ളാഹുവിനോടുള്ള കടമയും നിറവേറ്റുന്നവനായി ഞാൻ മാറട്ടെ. അതേപോലെ നീ എന്റെ ജീവിത ലക്ഷ്യം എന്താണോ പറഞ്ഞത് അത് കരസ്ഥമാക്കുന്നവനായി ഞാൻ മാറട്ടെ. അതായത് ഇബാദത്ത്, ഇബാദത്തിന്റെ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുന്നവനായി ഞാൻ മാറട്ടെ. ഏതൊരു സ്ഥാനമാണോ നീ നിന്റെ ദാസരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ധാർമ്മിക ഗുണത്തിലും ഞാനൊരു മാതൃകയായി മാറട്ടെ, ജനങ്ങൾ പിൻപറ്റുന്ന മാതൃകയായി മാറട്ടെ. അതുകൊണ്ട് ഈ ജൽസയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ഈ രീതിയിലേക്ക് നിങ്ങൾ മാറ്റേണ്ടതാണ്. അള്ളാഹു നമ്മളിൽ വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അവൻ വിശുദ്ധ ഖുർആനിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുകയുണ്ടായി. അതിന്റെ ഉന്നത സ്ഥാനം കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു തന്നു. അതോടൊപ്പം തന്നെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട സ്വഭാവങ്ങൾ എങ്ങനെ സംസ്കരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും പറഞ്ഞു തരികയുണ്ടായി. ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രകടമാക്കുക എന്നുള്ളതും ഈ ജൽസയിൽ പങ്കെടുക്കുന്നവരുടെ ഉദ്ദേശ്യമാണ് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. ഒരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, ഒരു മനുഷ്യന്റെ വിശ്വാസം ശരിയാകുന്നത് തന്റെ സുഖ സൗകര്യങ്ങളെക്കാൾ തന്റെ സഹോദരന്റെ സുഖ സൗകര്യങ്ങൾക്ക് മുൻതൂക്കം നൽകാത്തതുവരെ ഒരാളും യഥാർത്ഥ വിശ്വാസിയായി തീരുന്നതല്ല. നമ്മളിൽ പലരും മറ്റുള്ളവരെ സുഖ സൗകര്യങ്ങൾ നോക്കുന്നവരുണ്ട്. എന്നാൽ തങ്ങളുടെ കഴിവനുസരിച്ച്, തങ്ങളുടേതായിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്റെ സുഖ സൗകര്യത്തെ ത്യാഗം ചെയ്യാതെയാണ് മറ്റുള്ളവരുടെ സുഖ സൗകര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. എന്നാൽ തന്റെ സുഖ സൗകര്യങ്ങളെക്കാളും മറ്റുള്ളവർക്ക് സുഖ സൗകര്യങ്ങൾ നൽകാൻ നമ്മൾ ശ്രമിക്കാറില്ല. ചിലപ്പോൾ രക്തബന്ധുക്കൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ത്യാഗങ്ങൾ ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ സുഖങ്ങൾ ത്യജിക്കാറുണ്ട്. എന്നാൽ ഇതും വളരെ കുറഞ്ഞ പേരെ ചെയ്യാറുള്ളൂ. ഇങ്ങനെയുള്ള ത്യാഗം ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. മറ്റുള്ളവരെ സുഖ സൗകര്യങ്ങളെ പരിഗണിക്കേണ്ട കാര്യത്തെ സംബന്ധിച്ച് വാഗ്ദത്ത മസീഹ് പറയുന്നു, മറ്റുള്ളവരുടെ പ്രയാസം സ്വന്തം പ്രയാസത്തെ പോലെ കാണാത്തിടത്തോളം കാലം ഒരാൾക്കും യഥാർത്ഥ വിശ്വാസിയായി തീരാൻ സാധ്യമല്ല. ഇത് എന്റെ വാക്കുകളാണെങ്കിലും ആശയം ഇതാണ്. ഉസൂർ പറയുന്നു, എന്റെ ഒരു രോഗിയായ സഹോദരൻ വിഷമിക്കുകയും ആ സമയത്ത് ഞാൻ സുഖസുന്ദരമായി ഉറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ എന്നിൽ അഹോ കഷ്ടം. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എന്റെ കഴിവിന്റെ പരമാവധി ആ സഹോദരന് വേണ്ടി സുഖ സൗകര്യങ്ങൾ ഒരുക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. എന്റെ ഒരു മത സഹോദരൻ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആ വ്യക്തിയോട് കഠിനമായി പെരുമാറാതിരിക്കുകയാണ് വേണ്ടത്. എന്റെ ജോലി യഥാർത്ഥത്തിൽ ക്ഷമ കൈക്കൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഈ വ്യക്തി ആത്മീയമായ രോഗിയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഇസ്ലാഹ് വരുത്തട്ടെ. അപ്പോൾ ഈ ഒരു സ്ഥാനമാണ് നമ്മൾ കരസ്ഥമാക്കേണ്ടത്. അള്ളാഹു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്ഥാനമാണ്. റഹമാ ബൈനഹും എന്നതിന്റെ അർത്ഥവും ഇതാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം കാരുണ്യത്തോടെ വർത്തിക്കുന്നവരാണ്. ഈ കാരുണ്യം ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ വേദന അവർ അനുഭവിക്കുന്നു, മനസ്സിലാക്കുന്നു, അത് ദൂരീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, ദുആ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. നമ്മളിൽ എത്ര പേരുണ്ട് ഈ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നാം ഇതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഇടയിൽ ഉണ്ടാകുന്നതെല്ലാം തന്നെ ഇല്ലാതായിത്തീരുന്നതാണ്. അഹം വരുന്നത്, കോപം വരുന്നത് തഖ്‌വ ഇല്ലാതാകുമ്പോഴാണ്, അള്ളാഹുവിന്റെ ഭയം ഇല്ലാതാകുമ്പോഴാണ്. നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെക്കാളും മുൻതൂക്കം നൽകുമ്പോഴാണ്. അപ്പോൾ ഈ തഖ്‌വ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും കടമ. തങ്ങളെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തരുടെയും കടമയാണിത്. ജൽസയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കടമയാണിത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയുടെ അവകാശികളായി തീരണമെങ്കിൽ ജൽസയുടെ അനുഗ്രഹങ്ങളിൽ നിന്നും ഫലമെടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും തർക്കങ്ങളെയും നമ്മൾ പരിഹരിക്കേണ്ടതാണ്, ഇല്ലാതാക്കേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വഴികാട്ടുന്നു എന്നുള്ളത് നമ്മുടെ സൗഭാഗ്യമാണ്. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യവും തഖ്വയും എന്താണ് എന്ന് നമുക്കതിലൂടെ മനസ്സിലാകുന്നു. ചിന്നിച്ചിതറിയ മുസ്ലിങ്ങളെ പോലെയല്ല നമ്മൾ. അവർക്ക് ആരുടെ പിന്നാലെ പോകണം എന്നറിയില്ല. അവരെ തെറ്റായ രീതിയിൽ വഴികാട്ടിക്കൊണ്ട് അവരുടെ നാമധാരികളായ നേതാക്കന്മാരും മതാധ്യാപകന്മാരും പരസ്പരം കഴുത്തറുക്കാനാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹുവിർക്ക് ബുദ്ധി നൽകട്ടെ. അവർ ഈ പ്രവർത്തികൾ കാരണത്താൽ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകാതിരിക്കട്ടെ. ഇസ്ലാമിന്റെ തെറ്റായ കാഴ്ചപ്പാട് ഇവർ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അംഗീകരിച്ചവരെ ഈ രീതിയിലാണ് നിർവചിച്ചിട്ടുള്ളത്. യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തന്റെ കൈകൊണ്ടും തന്റെ നാവുകൊണ്ടും സുരക്ഷിതമാക്കി വെക്കുന്നവരാണ്. എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും അതിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുറന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മാത്രമല്ല മറ്റെല്ലാ മതവിശ്വാസികൾക്കും സമാധാനം നൽകുന്നവരായിരിക്കും. വിശുദ്ധ ഖുർആൻ ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ പറയുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ സൽസ്വഭാവമുള്ളവരായിത്തീരണം? വിശുദ്ധ ഖുർആൻ പറയുന്നു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി. നിങ്ങൾ ഉത്തമമായിരിക്കുന്ന സമുദായമാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നന്മയെ ഉപദേശിക്കുന്നു, തിന്മയിൽ നിന്ന് നിങ്ങൾ തടയുകയും ചെയ്യുന്നു. ഒരു വിശ്വാസിയുടെ അടയാളം, ഒരു മുസ്ലിം ഉമ്മത്തിലെ അംഗമാണ് എന്നുള്ളതിന്റെ അടയാളം, അവൻ നന്മയെ ഉപദേശിക്കുന്നവനായി തീരും, തിന്മയിൽ നിന്നും ജനങ്ങളെ വിട്ടുനിർത്തുന്നവനായിരിക്കും, മറ്റുള്ളവർക്ക് ഗുണം എത്തിക്കുന്നവനായിരിക്കും, മറ്റുള്ളവരെ നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നവനുമായിരിക്കും. ഈ കാര്യം മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവരുടെ ഡ്യൂട്ടികൾ അവർ നിറവേറ്റാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, തെറ്റായ രീതിയിൽ ഇസ്ലാമിന്റെ പേരിൽ മനുഷ്യത്വത്തെ വധിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മനോഹാരിതയെ മൂടിവെക്കാതിരുന്നെങ്കിൽ, ഇവര് നന്മ ചെയ്തിരുന്നെങ്കിൽ, ഇവര് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നിഷേധിക്കുന്നു, ഇവരുടെ നേതാക്കന്മാർ നിഷേധിക്കുന്നു, അതുകൊണ്ട് ഈ നേതാക്കന്മാർക്ക് ഒരിക്കലും ഇവരെ വഴികാട്ടാൻ സാധ്യമല്ല. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അംഗീകരിക്കാതെ ഇവർക്ക് ഒരിക്കലും വഴികാട്ടാൻ സാധ്യമല്ല. ഇന്ന് ഉത്തമ സമുദായമായിക്കൊണ്ട് ഈ കടമ നിറവേറ്റേണ്ടത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്താണ്. ഈ ഉത്തരവാദിത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസിയുടെ ഗുണങ്ങൾ ഇതെല്ലാമാണ്. മറ്റൊന്നുള്ളത് അവര് ദരിദ്രരെ സ്നേഹിക്കുന്നതാണ്, സഹായിക്കുന്നതാണ്, തങ്ങളുടെ സമ്പത്ത് ദരിദ്രർക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാണ് വിശ്വാസികൾ. അവരിൽ നിന്നും പ്രത്യുപകാരം ആഗ്രഹിച്ചുകൊണ്ടല്ല, മറിച്ച് ഇത് അവരുടെ കടമയാണ് എന്ന് കരുതിക്കൊണ്ടവർ ചെലവഴിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, മുസ്ലിങ്ങളുടെ തിന്മകൾ എല്ലാവർക്കും അറിയാം, അതിന്റെ ചർച്ച എല്ലായിടത്തും നടക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവരുടെ ഗുണങ്ങളെ സംബന്ധിച്ച് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സർവേ നടന്നു. ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് സർവേ നടത്തിയത്, ഒരു മുസ്ലിം ഒന്നുമല്ല നടത്തിയത്. ലോകത്ത് ദാനധർമ്മങ്ങൾ അതേപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ആരാണ്? അപ്പോൾ ഇവിടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കാര്യം, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരും മതവിശ്വാസികളുമാണ് ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, നിരീശ്വരവാദികളെയും അതേപോലെ തന്നെ മതനിഷേധികളെയും അപേക്ഷിച്ചുകൊണ്ട്. ഇതേപോലെ തന്നെ വിവിധ മതവിശ്വാസികളെ സംബന്ധിച്ചുള്ള ഒരു താരതമ്യ പഠനം നടത്തിയപ്പോൾ മുസ്ലിങ്ങളാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും മുൻപന്തിയിൽ എന്ന് കാണുകയുണ്ടായി. ഇതൊരു നന്മ തന്നെയാണ്, നന്മ അവർ ചെയ്യുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള കൽപ്പന അവർ പാലിക്കുന്നു. മറ്റു കൽപ്പനകളും ഇവർ പാലിക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, മറ്റുള്ളവരെ തന്റെ നഫ്സിനേക്കാളും കൂടുതൽ മുൻഗണന നൽകുക. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജൽസയുടെ ഒരു ഉദ്ദേശം പറഞ്ഞത് ഇതും കൂടിയാണ്. അതായത് കൂടുതൽ ആളുകൾ കൂടുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു യഥാർത്ഥ അഹമ്മദി ചെയ്യേണ്ടത് തന്റെ ആവശ്യങ്ങളെക്കാളും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകുക, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മാതൃക അവിടെ കാണിക്കുക. വെറും ത്യാഗം ചെയ്യുക മാത്രമല്ല, ആ മാതൃകയിൽ സ്നേഹവും പ്രകടമാക്കേണ്ടതാണ്. അള്ളാഹുവിന് വിനയം വളരെ ഇഷ്ടമാണ്. ഒരു വിശ്വാസി എപ്പോഴും തന്നെ വിനയന്യതനായി തീരേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങളും അത് ഉണ്ടാകുന്നതും ജനങ്ങൾ കൂടുമ്പോൾ അത് വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടി അഹങ്കാരം തടസ്സമായി നിൽക്കുന്നു. ഒരു അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ വിനയന്യതനായി തീരേണ്ടതാണ്. അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ ഒരു ഗുണത്തെ എടുത്തു പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞത് നിന്റെ വിനയന്യതമായിരിക്കുന്ന മാർഗമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് നാം അദ്ദേഹവുമായി ബന്ധപ്പെടുത്തുമ്പോൾ, അങ്ങനെ നമ്മൾ വാദിക്കുമ്പോൾ ഈ ഗുണങ്ങളെ സ്വായത്തമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇതേപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ചുള്ള നല്ല ചിന്തകൾ, സത്യസന്ധത, സത്യസന്ധ പ്രകടിപ്പിക്കൽ, ഏതൊരവസ്ഥയിലും സത്യത്തെ പ്രകടമാക്കൽ. കാരണം അള്ളാഹു പറയുന്നു, സത്യത്തിന്റെ ഉന്നതമായിരിക്കുന്ന സ്ഥാനം നിങ്ങൾ കരസ്ഥമാക്കുക, നീതിയുടെ സ്ഥാനം നിങ്ങൾ കരസ്ഥമാക്കുക. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയർക്കെതിരിലോ സാക്ഷി പറയേണ്ടി വന്നാൽ, സത്യം പറയേണ്ടി വന്നാൽ നിങ്ങളത് പറയേണ്ടതാണ്. ഒരിക്കലും തന്നെ സത്യത്തെ കൈവിടാൻ പാടില്ല. മാപ്പ് കൊടുക്കുക, ക്ഷമ കൈക്കൊള്ളുക, ഈ നന്മകളെല്ലാം തന്നെ നമ്മൾ സ്വായത്തമാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അത് പ്രകടമാക്കാൻ സാധിക്കുക. കൂടുതൽ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്വഭാവം പ്രകടമായി വരുന്നത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ അംഗീകരിക്കുന്നവരെ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയുണ്ടായി, നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കണമെന്നുള്ളത്. നീതി നടപ്പിൽ വരുത്തുന്നതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി, നീതിയും അഹ്സാനും നടപ്പിൽ വരുത്താൻ വിശുദ്ധ ഖുർആൻ ഏതൊരു സ്ഥാനമാണോ നമ്മളോട് പറഞ്ഞത്, ആ ഒരു സ്ഥാനത്തെ സംബന്ധിച്ച് മറ്റു ഗ്രന്ഥങ്ങളൊന്നും തന്നെ നമ്മളോട് പറയുന്നില്ല. ശത്രുവിന്റെ ശത്രുത പോലും നീതി പുലർത്തുന്നതിൽ നിങ്ങളെ തടയാൻ പാടില്ല. ഇതാണ് ഇസ്ലാം നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന സ്ഥാനം. ഒരു വിശ്വാസിക്ക് ഇതുണ്ടായിത്തീരേണ്ടതാണ്. എല്ലാ നന്മകളും സ്വായത്തമാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ജൽസയിൽ കൂടുതലായി ആളുകൾ വരുന്നു, ആ സ്വഭാവ ഗുണങ്ങൾ യഥാർത്ഥ രീതിയിൽ ഇവിടെയാണ് പ്രകടമാക്കേണ്ടത്. അപ്പോഴാണ് നമ്മളുടെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നത്. ഉന്നതമായിരിക്കുന്ന സ്വഭാവ ഗുണം നമ്മൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ പ്രകടമാക്കുന്നവരെ നമ്മൾ മാറുന്നതാണ്. ഈ മാതൃകകളാണ് യഥാർത്ഥത്തിൽ അഹമ്മദിയത്തിന്റെ തബ്ലീഗിന് കാരണമായി തീരുന്നത്. ഈ സ്വഭാവ വൈശിഷ്ട്യം പ്രകടമാക്കലാണ് ഒരു അഹമ്മദിയുടെ ഉന്നതമായിരിക്കുന്ന ഗുണം. ഈ ഉന്നതമായിരിക്കുന്ന സ്വഭാവ ഗുണം കണ്ട് പലരും തന്നെ അഹമ്മദിയത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയിരിക്കുന്ന നിങ്ങളിൽ പലരുടെയും പൂർവികന്മാർ അഹമ്മദിയ ജമാഅത്തിലെ ജൽസയുടെ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് ജമാഅത്ത് സ്വീകരിച്ചവർ ഉണ്ടാകും. അതേപോലെ നിങ്ങളുടെ പൂർവികന്മാരുടെ മാതൃക കണ്ടുകൊണ്ട് പലർക്കും തന്നെ സത്യം സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിച്ചിട്ടുണ്ടാകും. മാത്രവുമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരുടെ മാതൃക കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടാകും. ലോകത്തുള്ള വിവിധ നാടുകളിൽ നിന്നും എനിക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ജൽസയിൽ ഞങ്ങൾ പങ്കെടുത്തു, ജൽസയിൽ പങ്കെടുത്തവർ പറയുന്നു ജൽസയുടെ സ്വാധീനം കാരണത്താൽ യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനം എന്താണെന്ന് മനസ്സിലായി. ജനങ്ങളുടെ ആ സൗഹൃദം കണ്ടുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ സമാധാന അന്തരീക്ഷം കണ്ടുകൊണ്ട് ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ എങ്ങനെയാണ് ശാന്തിയോടെ കഴിച്ചുകൂട്ടുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ കഴിച്ചുകൂട്ടാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഈ ജൽസയിൽ വന്ന് മനസ്സിലായി. എത്രമാത്രം എന്നാൽ മത നേതാക്കന്മാരും മത വഴികാട്ടികളായിരിക്കുന്ന ആളുകൾ, അവര് ചില നാടുകളിൽ അവര് നമ്മളെ എതിരാളികളായിരുന്നു. അങ്ങനെ അവരെ എങ്ങനെയെങ്കിലും ജലസേ കൊണ്ടുവന്നു. അവര് എതിർപ്പ് വിട്ടു എന്ന് മാത്രമല്ല ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവര് നല്ല ആളുകളാണ് എന്ന് അവർക്ക് മനസ്സിലായി. ജർമ്മനിയിൽ 2 മാസം മുമ്പ് ജലസ നടന്നു. ഒരു ഭാര്യയും ഭർത്താവും അനഹമ്മദികൾ അവിടെ വന്നിരുന്നു, മുസ്ലിങ്ങൾ വന്നിരുന്നു, അടുത്ത നാട്ടിൽ നിന്നുള്ള വ്യക്തികളായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല, എതിർപ്പായിരുന്നു ഇസ്ലാമിനോട്. അഹമ്മദികളെ സംബന്ധിച്ച് ഇവർക്ക് അറിയാമായിരുന്നു, അഹമ്മദികൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാറുണ്ടല്ലോ, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, എന്നാൽ ഇതിൽ എന്ത് സത്യതയുണ്ട് എന്ന് നേരിട്ട് അറിയാമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് അവർ വന്നത്. ഏതായാലും ഇവർ വന്നത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കണ്ട് ആക്ഷേപിക്കാം എന്ന് കരുതിക്കൊണ്ടാണ് വന്നത്. എന്നാൽ ജലസയുടെ അന്തരീക്ഷം കണ്ടപ്പോൾ അവരാകെ മാറി മറഞ്ഞു. മാത്രമല്ല അവർ ബയ്യത്ത് ചെയ്ത് ജമാഅത്ത് പ്രവേശിക്കുകയാണ് ചെയ്തത്. ചിലർ പറയാറുള്ളത് ബയ്യത്തിന്റെ ആ രംഗം കാണുമ്പോൾ, ആഗോള ബയ്യത്തിന്റെ ആ ഒരു ദൃശ്യം കാണുമ്പോൾ അവരറിയാതെ തന്നെ അവരാഗ്രഹിക്കാതെ തന്നെ പെട്ടെന്ന് ഞങ്ങൾ ബയ്യത്തിൽ ഉൾപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ മാതൃക വ്യത്യസ്തമാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളുടെ ഭൂരിഭാഗം ആളുകളും മാതൃക വ്യത്യസ്തമായിരുന്നുവെങ്കിൽ ആ താൽക്കാലിക ബയ്യത്തും അവരെ സ്വാധീനിക്കുമായിരുന്നില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നന്മയുടെ താൽക്കാലികമായിരിക്കുന്ന മാതൃക ഒരിക്കലും തന്നെ ഹൃദയത്തെ ആകർഷിക്കുകയില്ല. അതുകൊണ്ട് ജൽസയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അവൻ നിശബ്ദ തബ്ലീഗാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ജുമുഅയിൽ ഞാൻ ജോലിക്കാരെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു, അവരുടെ പ്രവർത്തനം നിശബ്ദമായ തബ്ലീഗാണ് എന്ന്. എന്നാൽ ഇവിടെയുള്ള ജോലിക്കാർ മാത്രമല്ല, ജൽസയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും മുബല്ലിഗാണ്. മറ്റുള്ളവരെ അവൻ സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും, സ്ത്രീയും പുരുഷനും കുട്ടികളും വൃദ്ധരും എല്ലാവരും തന്നെ അവരവരുടെ മാതൃകയെ മറ്റുള്ളവരുടെ ശ്രദ്ധ വലിച്ച് അടുപ്പിക്കുന്നതായി മാറണം. ഇത് താൽക്കാലികമായിരിക്കുന്ന മാതൃകയാക്കി മാറ്റരുത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥായിയായ ഒരു മാറ്റം നിങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അത് യഥാർത്ഥ മുസ്ലിമാക്കി നമ്മളെ മാറ്റേണ്ടതാണ്. അതുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ പ്രാധാന്യവും നമ്മുടെ ഉത്തരവാദിത്വങ്ങളും മനസ്സിലാക്കുക. അങ്ങനെ ജൽസയിൽ നിന്നും യഥാർത്ഥ രീതിയിൽ ഫലമെടുക്കുന്നവരെ നമ്മൾ മാറണം. ഉന്നതമായിരിക്കുന്ന ധാർമ്മിക ഗുണങ്ങളുടെ പ്രകടനത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവര് സമാധാനം വിതരണം ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തഖ്റഉസ്സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. നീ അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയുക. ഈ ഒരു കൽപ്പന, ഈ ഒരു മരുന്ന്, ഇതിന്റെ ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകത്തുള്ള ഫസാദുകൾ, കുഴപ്പങ്ങൾ ഇല്ലാതായി തീരുന്നതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനത്തിന്റെ ദുആ ചെയ്യുമ്പോൾ, അതെത്തിക്കുമ്പോൾ ഒരിക്കലും തന്നെ ഹൃദയത്തിൽ വിദ്വേഷമോ പകയോ വെറുപ്പോ അഹങ്കാരമോ ഒന്നും ഉണ്ടാവുകയില്ല. ഇതെല്ലാം തന്നെ ഹൃദയത്തിന്റെ ധരാളങ്ങളിൽ നിന്ന് വരണം എന്ന് മാത്രമാണ് നിബന്ധനയുള്ളത്. ഈ തിന്മയൊന്നുമില്ലെങ്കിൽ പിന്നെ സമുദായത്തിൽ എങ്ങനെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാവുക? സമാധാനത്തിന്റെ സന്ദേശം വളരെ വ്യാപിപ്പിക്കേണ്ട ആവശ്യമാണ് ഉള്ളത്. ഇസ്ലാം അത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ ആളുകൾക്കും നമ്മുടെ അറിയുന്നവർക്കും, നാം അറിയുന്നവർക്കും മാത്രമല്ല ഈ സന്ദേശം എത്തിക്കേണ്ടത്, എല്ലാവർക്കും ഈ സന്ദേശം എത്തിക്കേണ്ടതാണ്. ജൽസയിൽ വരുന്ന ഓരോ വ്യക്തിയും ഈ കാര്യത്തിൽ കണിശത പാലിക്കേണ്ടതാണ്, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അതായത് ഈ അന്തരീക്ഷത്തിൽ പരസ്പരം കൂടുതലായി സലാം ചൊല്ലിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഈ അന്തരീക്ഷം സലാം കൊണ്ട് സമാധാനം കൊണ്ട് മുഖരിതമായി തീരട്തെ. അള്ളാഹുവിൽ നിന്നും സമാധാനം കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറട്ടെ. സംവിധാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പ് ഞാൻ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളതാണ്, എന്നിരുന്നാലും ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ കൂടെ കൊണ്ടുവരുന്ന പുരുഷന്മാര്, അതായത് 8-9 വയസ്സുള്ള കുട്ടികളുമായിട്ട് വരുന്ന പുരുഷന്മാരുണ്ട്. ചെറിയ കുട്ടികളെ മാതാക്കളാണ് കൂടെ കൊണ്ട് നടക്കാറുള്ളത്. എന്നാൽ ഈ കുട്ടികളുമായിട്ട് അവരെ കളിപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. അത് പാടില്ല, കാരണം ആ സന്ദർഭത്തിൽ കുട്ടികൾക്ക് ജൽസയുടെ പ്രാധാന്യം മനസ്സിലാവുകയില്ല. 7-ാമത്തെ വയസ്സിൽ നിങ്ങൾ നമസ്കാരത്തിൽ ശ്രദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് നമസ്കാര ശ്രദ്ധ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, അതിന് പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ട്രെയിനിങ് നൽകുന്നില്ലെങ്കിൽ അവർക്ക് വലുതായി കഴിഞ്ഞാലും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുകയില്ല. മറ്റൊന്നുള്ളത്, കുട്ടികളുടെ പേരും പറഞ്ഞുകൊണ്ട് പിതാക്കൾ പുറത്ത് കറങ്ങി നടക്കും, ജലസയെ സംബന്ധിച്ച് തെറ്റായ ധാരണയുണ്ടാകും. ഇതേപോലെ തന്നെ സ്ത്രീകൾ ജൽസയുടെ കാര്യങ്ങൾ കേൾക്കാതെ പലപ്പോഴും തന്നെ കംപ്ലൈന്റ് വരാറുള്ളത് അവർ പുറത്തിരുന്ന് സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ്. അവര് എല്ലാ പ്രസംഗവും കേൾക്കേണ്ടതാണ്. ഇവിടെ പ്രസംഗിക്കുന്ന ഓരോ പ്രസംഗികനും അതെല്ലാം തന്നെ അറിവും ആത്മീയതയും നിറഞ്ഞതാണ്, അത് വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ആത്മീയതയും അറിവും വർദ്ധിപ്പിക്കാൻ കാരണമായി തീരുന്ന പ്രസംഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അഹമ്മദിയ പ്രഭാഷകന്മാർ എല്ലാം തന്നെ വിശുദ്ധ ഖുർആൻ, ഹദീസ്, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്നും പുറത്തുനിന്നുകൊണ്ടൊന്നും പറയാറില്ല. ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യം ഇതാണ്, ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ജൽസയുടെ ഹാജർ നില വർദ്ധിക്കുക. വെറും ഇവിടെ വന്നാൽ മാത്രം പോരാ, ഉള്ളിലിരുന്നു കൊണ്ട് ജൽസയുടെ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾ ശ്രവിക്കേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. ചിലർ പറയാറുള്ളത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്, ഇന്ന ആളുടെ പ്രസംഗം കേൾക്കാം, ഇന്നാരുടേത് കേൾക്കേണ്ടതില്ല, അത് മുമ്പേ കേട്ടതാണ്, അത് നമുക്കറിയാം. ഇങ്ങനെ പറയുന്നതൊന്നും ശരിയല്ല. ഓരോ പ്രഭാഷകനും തയ്യാറെടുത്തുകൊണ്ടാണ് വരുന്നത്, അത് നമ്മൾ കേൾക്കേണ്ടതാണ്. ജൽസയിൽ നമ്മൾ പങ്കെടുക്കാൻ വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് ജസ്സയുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ ശ്രമിക്കേണ്ടതാണ്. ചെറിയ കുട്ടികൾ ഉള്ള മാതാക്കൾക്ക് വേണ്ടി പ്രത്യേക പന്തൽ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നും വരുന്ന കംപ്ലൈന്റ് കുട്ടികളുടെ ശബ്ദം കുറവും ആ കുട്ടികളെ പരിപാലിക്കുക, നോക്കുക എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് പോകുന്ന സ്ത്രീകളുടെ സംസാരമാണ് കൂടുതൽ വരാറുള്ളത്. അതുകൊണ്ട് ലജന സംഘാടകർ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകൾ നിശബ്ദരായാൽ തീർച്ചയായും കുട്ടികളുടെ ശബ്ദമുണ്ടെങ്കിൽ തന്നെയും അവിടെ ഇരുന്നുകൊണ്ട് പല സ്ത്രീകൾക്കും പ്രസംഗങ്ങൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. അവർക്ക് പ്രസംഗത്തെ അത് അവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിക്കാരോട് എനിക്ക് വീണ്ടും പറയാനുള്ളത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ ഡ്യൂട്ടികളെ നല്ല രീതിയിൽ നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഒരു കാര്യത്തെയും ഒരു ജോലിയെയും നിസ്സാരവൽക്കരിക്കരുത്. സെക്യൂരിറ്റിക്കാര് അവര് സൽസ്വഭാവം പ്രകടമാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഗാഢമായ ജാഗ്രത ഓരോ സ്ഥലത്തും പാലിക്കേണ്ടതാണ്. ഒരു കാര്യത്തെയും നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. സെക്യൂരിറ്റി ഡ്യൂട്ടിക്കാർ മാത്രമല്ല മറ്റു ഡ്യൂട്ടിക്കാരും അവരെപ്പോഴും സശ്രദ്ധരായിക്കൊണ്ട് അവര് പൂർണ്ണമായും ജാഗ്രത പാലിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടതാണ്. ജൽസയിൽ പങ്കെടുക്കുന്ന ഓരോ അഹമ്മദിയും ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം നമ്മുടെ സെക്യൂരിറ്റി തന്നെ ജമാഅത്ത് അഹമ്മദിയാണ്. നമ്മുടെ ചുറ്റുപാടും നിങ്ങൾ വീക്ഷിക്കുക, എന്തെങ്കിലും കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സംഘാടകരെ അറിയിക്കേണ്ടതാണ്. റഷ് കൂടുതലുണ്ടാകുമ്പോൾ, തിരക്ക് കൂടുതലുണ്ടാകുമ്പോൾ, നമ്മൾ അകത്തേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും അവിടെയും ക്ഷമയോടുകൂടി സംവിധാനത്തോട് നിങ്ങൾ സഹകരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ തിരക്ക് കൂടുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. വളരെയധികം ജാഗ്രത അവിടെ പാലിക്കണം. ഈ ഇതിൽ പങ്കെടുക്കുന്നവർ ഡ്യൂട്ടിയിലുള്ളവരുടെ എല്ലാ നിർദ്ദേശങ്ങളും പൂർണ്ണമായും പാലിക്കേണ്ടതാണ്. നിർദ്ദേശിക്കുന്നവൻ കുട്ടിയായാലും അതേപോലെ തന്നെ മറ്റുള്ളവരായാലും അവർ അവരുടെ ഡ്യൂട്ടികളാണ് നിറവേറ്റുന്നത്. അതിനെ നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കേണ്ടതാണ്. പ്രോഗ്രാം ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ചില കംപ്ലൈന്റ് വരാറുള്ളത് അത് നേരത്തെ തന്നെ പറയേണ്ടതാണ്. പലരും തന്നെ നൽകപ്പെടുന്ന കാർഡുകൾ സൂക്ഷിക്കാറില്ല. തന്റെ അടുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ താൻ പരിചയമുള്ള ആളുകൾക്ക് അത് കൈമാറുന്നു. അത് നൽകാൻ പാടില്ല. നിങ്ങൾക്ക് എവിടെ ഇരിക്കാനാണോ ആ കാർഡ് നൽകിയിരിക്കുന്നത്, എവിടെ പ്രവേശിക്കാനോ ആ കാർഡ് നൽകിയിരിക്കുന്നത്, ഏത് വ്യക്തിക്കാണോ നൽകിയിരിക്കുന്നത്, അത് അവിടെ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിനോ നിങ്ങൾ അറിയുന്ന ആളുകൾക്കോ നിങ്ങളെ കാർഡ് നൽകാൻ പാടില്ല. ആരുടെ കാർഡാണോ ആർക്ക് വേണ്ടിയാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അവർ തന്നെ അത് ഉപയോഗിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതലായി ദുആ ചെയ്യുക എന്നുള്ളതും കൂടി ആണ്. അള്ളാഹു എല്ലാ രീതിയിലും ഇതിനെ അനുഗ്രഹീതമായ ജലസയാക്കി മാറ്റട്ടെ. ഓരോരുത്തർക്കും അവരുടെ കഴിവനുസരിച്ചുകൊണ്ട് നിത്യവും സദക്ക ചെയ്യുകയും ചെയ്യുക, ചെയ്യേണ്ടത് തന്നെയാണ്. അള്ളാഹു എല്ലാ രീതിയിലും ഈ ജലസയെ അനുഗ്രഹീതമാക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും കരസ്ഥമാക്കുന്നവരെ നമ്മൾ മാറട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم وَلَذِكْرُ اللَّهِ أَكْبَرُ